ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് കേരളക്കരയിൽ 100 വർഷം പിന്നിടുന്ന ഈ വർഷം, കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തി, അതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാനായി അവസരം ഒരുക്കിയ ദൈവദാസന്മാർ, ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ സൂപ്രണ്ട് പാസ്റ്റർ ജെ ശാമുവൽ, അതുപോലെ പാസ്റ്റേഴ്സ് തോമസ് ഫിലിപ്പ്, യാത്തുമണി ജോസ് തോമസ്, മേഖലാ ഡയറക്ടേഴ്സ്, പ്രസ്ബിറ്റേഴ്സ്, സഹശുശ്രൂഷകന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ, വിശ്വാസികൾ, നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. വേദിയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. നമ്മുടെ മധ്യ വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാപ്പി മത്തായിയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം മടങ്ങിച്ചെന്നാൽ കർത്താവ് നമ്മുടെ അടുക്കലേക്കും മടങ്ങി വരും എന്നുള്ളതാണ്. യഹോവയായ ഞാൻ മാറ്റമില്ലാത്ത ദൈവമാണ്. ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ ലൈവ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഏതാനും ചില നിമിഷങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 2:14-21. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:14-21 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ രാജു, എൻ ജി രാജു അത് വായിക്കുന്നതായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:14-21 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം.
അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദപുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊൾവിൻ. നിങ്ങൾ ഊഹിക്കുന്ന പോലെ അവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3 മണിനേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു.
ഇത് പെന്തക്കോസ്താണ്. പെന്തക്കോസ്ത് എന്ന വാക്ക് ഗ്രീക്കിൽ 50-ാം ദിവസം, 50 എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാര് ഈ പെരുന്നാളിനെ പെന്തക്കോസ്ത് പെരുന്നാളെന്ന് വിളിച്ചു. എബ്രായ ഭാഷക്കാരായ യഹൂദന്മാർ ഇതിനെ വീക്ക് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആദ്യ ഫലപ്പെരുന്നാൾ എന്നും വിളിക്കുകയുണ്ടായി. പെന്തക്കോസ്ത് പെരുന്നാൾ ഇതൊരു പെരുന്നാളായിരുന്നു, ഉത്സവമായിരുന്നു. ദൈവത്തിൻ്റെ ജനം അതാത് കാലയളവിൽ ദൈവസന്നിധാനത്തിലേക്ക് വന്ന് ആനന്ദിക്കേണ്ട സമയമാണ് ഉത്സവം എന്ന് ഉള്ളത്. അതുമാത്രമല്ല, സീനായിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം നൽകിയതിൻ്റെ വാർഷിക ഉത്സവമായിട്ടും പെരുന്നാളായിട്ടും ഈ പെന്തക്കോസ്ത് പെരുന്നാളിനെ അവർ ആചരിക്കുകയുണ്ടായി. എന്നാൽ 100 കഴിഞ്ഞപ്പോൾ ഈ പെന്തക്കോസ്ത് പെരുന്നാൾ, പെസഹ കഴിഞ്ഞതിൻ്റെ 50-ാം ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ വന്നത്. പെസഹ കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നെങ്കിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് രാത്രി നമുക്ക് ഉത്സവം ആഘോഷിപ്പാനിടയാകുന്നത്. ഇതാണ് നമുക്ക് സംസാരിപ്പാന് ഉള്ളത്. ആ 50-ാം ദിവസം പെരുന്നാൾ, ഈ പെരുന്നാൾ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകർന്നു. അങ്ങനെ ആ ശക്തി പ്രാപിച്ചവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു, ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഇന്നേക്ക് ഏതാണ്ട് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ്, 1915 കേരളക്കരയിലും 1901 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പെന്തക്കോസ്ത് നാളിൽ അന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുപോലെ പത്തൊൻപത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ വിവിധ സഭാവിഭാഗങ്ങളിൽ ആത്മപ്രവർത്തനത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ദൈവജനങ്ങൾ അതാത് രാജ്യങ്ങളിൽ പരസ്പരം അറിഞ്ഞില്ലെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് അരളി ചെയ്ത ദൈവം പരിശുദ്ധാത്മശക്തി പകർന്നു. അങ്ങനെ പല സഭാവിഭാഗങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും വേർപെട്ട് ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നവരെ മറ്റുള്ളവർ പരിഹസിച്ചു വിളിച്ച പേരാണ് പെന്തക്കോസ്തുകാര് എന്നുള്ളത്. അന്ന് പരിഹാസത്തിൻ്റെ പേരായിരുന്നു. ഇന്നേക്ക് ഒരു ശതാബ്ദത്തിന് മുൻപ്, ഒരു നൂറ്റാണ്ടിന് മുൻപ് അംഗീകാരമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, തിരസ്കരിക്കപ്പെട്ടവർ, ഒറ്റപ്പെടുത്തപ്പെട്ടവർ, അങ്ങനെയുള്ളവർ ഇന്ന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ ലോകത്തിലെ എന്നല്ല, ലോകത്തിലെ എല്ലാ അഞ്ച് വൻകരകളിലും അനിഷേധ്യ ശക്തിയായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഒരു സ്ഥിതിവിവരക്കണക്കനുസരിച്ച് ലോകത്തിൽ 230 കോടിയിൽ പരം ക്രിസ്ത്യാനികളുണ്ട്. അതിൽ അഞ്ചിലൊരാള് ഒന്നുകിൽ ഒരു പെന്തക്കോസ്തുകാരനാണ് അല്ലെങ്കിൽ കരിസ്മാറ്റിക്കുകാരനാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം അന്ന് പ്രവർത്തിച്ചെങ്കിൽ ചരിത്രം ആവർത്തിക്കുക മാത്രമല്ല, ചരിത്രത്തിൻ്റെ ആരംഭമായ കർത്താവ് ഇന്ന് രാത്രികാലം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഈ ശതാബ്ദി സമ്മേളനത്തിൽ വീണ്ടും ചരിത്രം ആവർത്തിക്കുന്ന ഒരു രാത്രിയായി തീരുമെന്ന് വിശ്വസിക്കുന്നവർ എന്നോട് കൂടെ ചേർന്ന് ദൈവത്തിനൊരു സ്തോത്രം കരേറ്റണം. 120 പേർ കൂടിയിരുന്ന മാളിക മുറിയിൽ പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി. ലോകത്തിലെ ഒരു ശക്തിക്കും അടക്കാനാവാത്ത, തടുക്കാനാവാത്ത കാട്ടുതീ പോലെ പടർന്നു പിടിക്കുന്ന ശക്തിയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ 120 അല്ല, അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളുണ്ട്. അതിനെക്കുറിച്ച് കേട്ടവർ മാത്രമല്ല, ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ആത്മശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവജനം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ സ്ഥലം കുലുങ്ങുക മാത്രമല്ല, ദൈവിക ആരാധനയ്ക്ക് വിപരീതമായി നിലകൊള്ളുന്ന സകലത്തിൻ്റെയും അടിത്തറകൾ ദൈവം ഇളക്കുന്ന രാത്രിയായി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് പെന്തക്കോസ്ത്. പെന്തക്കോസ്ത് എന്താണ്? മലാക്കി മുഖാന്തരം ദൈവം പറഞ്ഞു, ഞാൻ മറത്തവനാണ്. ദൈവത്തിൻ്റെ ശക്തിയിൽ മാറ്റമില്ല, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റമില്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മാറ്റമില്ല. ഇതിലൊന്നും മാറ്റമില്ലാത്തവനായ ദൈവം വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പെന്തക്കോസ്ത് മുഖാന്തരം ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിലും ഈ ഭാഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. പെന്തക്കോസ്ത് നാൾ വന്ന് ഇവിടെ അതാകുന്നു ഇത്, ദിസ് ഈസ് ദാറ്റ്, അതാകുന്നു ഇത്, ഇതെന്താണ്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1 മുതലുള്ള വാക്യങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തികൾ മർക്കോസ് 16 വായിക്കുന്നു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. എന്നാൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷികളായവർ എല്ലായിടത്തും ഇറങ്ങി പുറപ്പെട്ടു, പ്രസംഗിക്കാൻ ആരംഭിച്ചു. കർത്താവ് അവരോടുകൂടെ ഇരുന്നും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കുമെങ്കിൽ ഇന്ന് രാത്രി ഈ ശതാബ്ദി കൺവെൻഷനിൽ എനിക്കറിയാം എത്രയെത്ര പാസ്റ്റേഴ്സ് ഈ സ്റ്റേജിലേക്ക് വന്ന് ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രസംഗിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. ആഗ്രഹമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ വന്ന് പ്രസംഗിപ്പാൻ കഴിയയില്ലെങ്കിലും ഇന്ന് രാത്രി സഹോദരിമാരാകട്ടെ സഹോദരന്മാരാകട്ടെ, നിങ്ങൾക്കൊന്ന് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്നേക്ക് 2000 വർഷത്തിന് മുൻപ് ഒരു ചരിത്രം ആവർത്തിച്ചെങ്കിൽ ഇന്ന് രാത്രിയും നിങ്ങൾ വിശ്വസിക്കുന്നത് നിമിത്തം ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സഭകളിലേക്ക് പോകുമ്പോൾ പെന്തക്കോസ്തിൻ്റെ ചരിത്രം വീണ്ടും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ സഭകളിൽ ഒരു വിപ്ലവത്തിൻ്റെ ഉണർവിൻ്റെ ചരിത്രമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ യോവേൽ മുഖാന്തരം ഇതാരുടെയെങ്കിലും പുത്തൻ കണ്ടുപിടുത്തമല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇസ്രായേൽ മക്കൾ മശിഹായുടെ വരവിനെ നോക്കിയിരുന്നു, യേശു ജനിച്ചിട്ടും പുസ്തകം നോക്കുകയാണ്. ഇസ്രായേൽ മക്കൾ മശിഹായെക്കുറിച്ച് കാത്തിരുന്നു. നാളുകൾ കഴിഞ്ഞു, യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതിനുശേഷം ദൈവം പ്രവർത്തനം ആരംഭിച്ചു. നിങ്ങളെങ്കിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയെങ്കിലും എന്താ രണ്ടാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ സ്വർഗത്തിലേക്ക് പോയി, ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് നിന്നും ഈ കാണുന്നത് ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നു. ദൈവം വീണ്ടും തന്നെ ജനത്തെ സന്ദർശിക്കാൻ പറഞ്ഞു. ഇവിടെ യോവൽ മുഖാന്തരം പറയുന്നു, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ന് പെന്തക്കോസ്തു പെരുന്നാളിൽ പരിശുദ്ധാത്മ ശക്തി പകർന്ന് ദൈവജനത്തെ ശക്തീകരിച്ചത് അത് അന്ത്യനാളായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവോടുകൂടെ അന്ത്യനാളിൻ്റെ ആരംഭം കുറിച്ചെങ്കിൽ 2000 വർഷം കഴിയുമ്പോൾ അന്ത്യനാളിൻ്റെ അന്ത്യമണിക്കൂറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യോവേൽ പറയുന്നു അതിൻ്റെ ശേഷമോ എന്ന്. ഇവിടെ പരിശുദ്ധാത്മ പ്രവർത്തനം നടക്കുമോ? യേശുവിനെ ക്രൂശിച്ചു. റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധി പീലാത്തോസ് വിലങ്ങുതടിയാണ്. മഹാപുരോഹിതന്മാർ എതിരായി നിൽക്കുന്നു. സാമുദായിക ശക്തികൾ, രാഷ്ട്രീയ ശക്തികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച് അപ്പോസ്തോലന്മാരെ ക്രൂശിക്കാൻ ഒരുമ്പെട്ട പിശാജ്, ഈ മൂന്ന് ശക്തികളും യേശുവിനെ ക്രൂശിച്ച യെരുശലേമിൽ ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവജനത്തിനും ദൈവസഭയ്ക്കുമെതിരെ വെല്ലുവിളി ഉയർത്തിയപ്പോൾ യെശയ്യാവ് പറയുന്നതുപോലെ എൻ്റെ കർത്താവ് പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ദൈവം പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ ഇതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തെ നിഷേധിക്കുകയോ ദൈവപ്രവർത്തനത്തെ നിന്ദിക്കുകയോ ചെയ്യുന്ന ചിലരൊക്കെ പറഞ്ഞേക്കാം, തട്ടേണ്ടവനെ തട്ടും, വെട്ടേണ്ടവനെ വെട്ടും, പൊക്കേണ്ടവനെ പൊക്കും. ഞങ്ങൾ ഈ കൺവെൻഷനിൽ അതൊന്നും പറയുന്നവരല്ല. പക്ഷെ പരമാധികാരിയായ ദൈവം ഇന്ന് രാത്രി ദൈവജനത്തോട് പറയുന്നു, ആരെല്ലാം എതിരായി തീർന്നാലും, രാഷ്ട്രീയ ശക്തികൾ എതിരായി തീർന്നാലും, സാമുദായിക ശക്തികൾ എതിരായി തീർന്നാലും, രാജ്യത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ പൈതലിനെ കുരുക്കുവാൻ എന്തെല്ലാം കുരുക്കിട്ടാലും ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇതാണ് ദൈവജനത്തിന് പറയാനുള്ളത് അല്ലേ? ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനും ദൈവശക്തിക്കുമെതിരെ മനുഷ്യൻ ഉണ്ടാക്കുന്ന നിയമങ്ങളും അവനൊരുക്കുന്ന ആയുധങ്ങളും എത്ര ശക്തമായിരുന്നാലും യഹോവയായ ദൈവം അരളി ചെയ്യുന്നത് ദൈവം തക്ക സമയത്തെ നിർവഹിക്കുന്നവനാണ്. ആകാശത്തിൽ നിന്ന് താഴേക്ക് വരുന്ന ഓരോ മഴത്തുള്ളിയും ഭൂമിയിൽ വീണിതിനെ ഫലവത്താക്കാൻ ശക്തമാണെങ്കിൽ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ പ്രകാശ കിരണങ്ങളും ഇരുട്ടത്ര ശക്തമായിരുന്നാലും ആ ഇരുട്ടിനെ മാറ്റി പ്രകാശം പരത്തുന്നത് പോലെ ഒരു അഗ്നിയുടെ സ്ഫുലിംഗം, ഒരു തീയുടെ പൊരി വലിയ കാട്ടിലേക്ക് വീണാൽ അതിനെ മൊത്തം കത്തിച്ചാമ്പലാക്കാൻ കഴിയുന്നുവെങ്കിൽ ലോകത്തിലേത് ശക്തി തടഞ്ഞാലും ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വന്നുവെന്ന് വിശ്വസിക്കുന്നവര് കൈകൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം കേറ്റണം. ഈ 100 വർഷം പിന്നിടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ആരും 100 വയസ്സുള്ളവരല്ല. പക്ഷേ 1964 മുതൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി അധ്വാനിച്ച പലരെയും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. പാസ്റ്റർ എ സി ശ്യാമുവൽ, കുഞ്ഞുമ്മൻ സാറ്, പാസ്റ്റർ പി ഡി ജോൺസൺ, മിഷണറിമാർ ലിഡിയ ഗ്രെയ്നർ, മിൽഡ്രഡ് ഗിൻ, സോർബോ സായിപ്പ്, അതുപോലെ തന്നെ ഏൾ സ്റ്റെപ്സ്, ജോൺ ബർജസ് തുടങ്ങി 100 കണക്കിന് ആളുകളെ ഇന്ന് രാത്രി ഓർക്കുന്നുണ്ട്. നമുക്ക് പറയാനുള്ളത് ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. ഈ ദൈവം ഇന്നലെയും നമ്മുടെ ദൈവമാണ്, ഇന്നും നമ്മുടെ ദൈവമാണ്. പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല, അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ആ കർത്താവിൻ്റെ കരം ഇനിയും അടുത്ത നാളുകളിൽ എന്നെ ബലത്തോടെ കൈക്ക് പിടിച്ച് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ദൈവം മാറാത്തവനാണ് അല്ലേ? സംഘടനയിലെ പാസ്റ്റേഴ്സോ വിശ്വാസികളോ നേതാക്കളോ മാറിയേക്കാം, പക്ഷെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നു അവൻ ആദിപുരാതനായ ദൈവമാണ്, അവൻ യുഗങ്ങളുടെ പാറയാണ്. ഇവിടെ യോവേൽ പ്രവാചകൻ ഉദ്ധരിക്കുന്ന പ്രസ്താവിക്കുന്ന ഒന്നുണ്ട്, ദിസ് ഈസ് ദാറ്റ്, അതാകുന്നു ഇത്. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തതാണ്, നിങ്ങൾ കാണുന്ന ഇത്. 16-ാം വാക്യം 17-ാം വാക്യം, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. സകല ജഡം, നിങ്ങൾ കുടുംബത്തിലെ തലവന്മാർ, നിങ്ങളുടെ പുത്രന്മാർ, പുത്രിമാർ, നിങ്ങളുടെ യൗവനക്കാർ, നിങ്ങളുടെ വീട്ടിലെ ദാസന്മാർ, ദാസിമാർ, വൃദ്ധന്മാർ, ഇത്രയും കൂടുന്നതല്ലേ ഒരു കുടുംബം, ഒരു സമൂഹം. ഒരു വ്യക്തി രൂപാന്തരപ്പെട്ടാൽ കുടുംബം രൂപാന്തരപ്പെടും, ഒരു കുടുംബം രൂപാന്തരപ്പെട്ടാൽ സമൂഹം രൂപാന്തരപ്പെടും, സമൂഹം രൂപാന്തരപ്പെട്ടാൽ ആ ദേശം മൊത്തം രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്. ഈ പകർച്ച ഏത് നിലയിലാണ് പ്രവൃത്തി പുസ്തകത്തിൽ പകർച്ചയായി വെളിപ്പെടുത്തുന്നത്? 2:1 പറയുന്നു, വലിയൊരു മുഴക്കം ഉണ്ടായി, വലിയൊരു മുഴക്കമുണ്ടായി, ഇടിമുഴക്കം പോലെ തോന്നി. സീനായിൽ ദൈവം ഇറങ്ങിയ സമയത്ത് ഇടിമുഴക്കം, മിന്നൽ, കാഹളനാദം. ആരുടെ സന്ദർശനമാണ്? പുനലൂരേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു എന്നിരിക്കട്ടെ, വരുന്നത് ആരൊക്കെ അറിയും? 15 മിനിറ്റ് നേരമെങ്കിലും ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള കതിനാവടി മുഴങ്ങും, ഇടിമുഴക്കമാണ്, മിന്നൽ വീശും, കാഹളം ഊതും, ബാൻഡുമേളക്കാർ വരും. ഇന്ന് രാത്രി നമ്മുടെ മധ്യ ആരാ വന്നിട്ടുള്ളത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നിരുന്നു എങ്കിൽ ഈ സ്ഥലം മൊത്തം പോലീസുകാരെ കൊണ്ട് നിറയും, പട്ടാളക്കാരെ കൊണ്ട് നിറയും. ഈ സ്റ്റേജിൽ ഞങ്ങൾ ഇത്രയും പേർക്കൊന്നും ഇരിക്കാൻ തക്കവണ്ണം സാധ്യമല്ല. പക്ഷെ ഇന്ന് രാത്രി വാനസേനയുമായി, ദൂതസേനയുമായി രാജാധിരാജാവ്, കർത്താധികർത്താവ് തൻ്റെ മുഖത്തേക്കും തൻ്റെ കണ്ണിലേക്കും നോക്കിയിരിക്കുന്ന തൻ്റെ ജനത്തെ സന്ദർശിക്കാൻ വരുമ്പോൾ ആ ദൈവ സന്ദർശനത്തിൻ്റെ മുഴക്കം ഇന്ന് രാത്രി കാതുകളിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. പെന്തക്കോസ്തു നാളിൽ അതാ സംഭവിച്ചത്. പള്ളി പെരുന്നാൾ നടക്കുക, 120 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്തേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വന്നത്. ഇന്ത്യയിൽ 120 കോടി ജനങ്ങളുണ്ടെങ്കിലും ന്യൂഡൽഹിയിലോ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിലോ അല്ല ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ. ഈ ഗ്രൗണ്ടിനും ഈ പന്തലിനും ചുറ്റുമായി 1000 ദൂതന്മാരുടെ കാവലുണ്ട്. എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതിൻ്റെ ശബ്ദം കാതുകളിൽ മുഴങ്ങുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ ഇടിമുഴക്കം ഉണ്ടായപ്പോൾ പെരുന്നാളിനുള്ളവരൊക്കെ പെരുന്നാൾ വിട്ടിട്ട് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. 2, നാം ഇവിടെ വായിക്കുന്നത് കൊടുങ്കാറ്റടിച്ചതുപോലെ അല്ലേ? ഞാൻ പറഞ്ഞു, പെന്തക്കോസ്ത് ആരംഭിച്ചതിൻ്റെ പിന്നിൽ ഒരിക്കലും ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അതുപോലെ തന്നെ പട്ടാളക്കാരുണ്ട്, റോമൻ സാമ്രാജ്യമുണ്ട്, അവരുടെ ഇടയിൽ ഒരു കൊടുങ്കാറ്റടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഈ റെസിസ്റ്റബിൾ പവർ, കൊടുങ്കാറ്റിൻ്റെ ശക്തിയെ തടഞ്ഞു നിർത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ആന്ധ്രാതീരത്തടിച്ച കൊടുങ്കാറ്റ് ചെറുതായിരുന്നു. അമേരിക്കയിലൊക്കെ ചില കൊടുങ്കാറ്റടിക്കും, അതിനൊക്കെ ഓമനപ്പേരാ കൊടുത്തിരിക്കുന്നത്. കത്രീന, ചാർലി, ഡോളി, മെലഡി, ഇതൊക്കെ കേട്ടാൽ തോന്നും സുന്ദരിമാരായ സ്ത്രീകളാ, പക്ഷേ രാക്ഷസ തിരകളാ കേട്ടോ. ഒരു കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞിരുന്നാൽ രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, പട്ടാളക്കാരാകട്ടെ, 160 മൈൽ സ്പീഡിൽ കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞിരുന്നാൽ 70-80 കിലോ ഉള്ള ആളുകൾ ഇവിടെ ഇരുന്നാൽ 160 മൈൽ സ്പീഡിൽ കൊടുങ്കാറ്റടിച്ചാൽ പപ്പടം പറക്കുന്ന പോലെ പറക്കുമെങ്കിലും മഹാപുരോഹിതനാകട്ടെ, പീലാത്തോസ് ആകട്ടെ, റോമൻ പട്ടാളക്കാരാകട്ടെ, ആര് നിന്നാലും ദൈവശക്തിയുടെ കൊടുങ്കാറ്റിൻ്റെ മുൻപിൽ ഒരു പ്രതികൂലങ്ങളെയും അതിൻ്റെ നേരെ നിൽക്കാൻ തക്കവണ്ണം സാധ്യമല്ല. ഇന്ന് രാത്രിയും ദൈവത്തിന് പ്രവർത്തിക്കാൻ തക്കവണ്ണം കഴിയുമോ? കേരളത്തിലെ സ്ഥിതി എന്താ? ഇന്ത്യയിലെ സ്ഥിതി എന്താ? പല ആളുകളും ഗവൺമെൻറ്റിൻ്റെ നിയമമൊക്കെ പേടിച്ച് പാത്തിരിക്കുന്നവരുണ്ട്, അനങ്ങാതിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ദൈവം എന്താ ചെയ്യുന്നത്? ഒറ്റ കൊടുങ്കാറ്റടിച്ചാൽ മതി, കടൽ രണ്ടായിട്ട് മാറും, ദൈവജനം മുന്നോട്ട് പോകും, പുറകെ വരുന്നവൻ്റെ അഡ്രസ്സ് പോകാനിടയാകും. എൻ്റെ ദൈവം. സങ്കീർത്തനത്തിൽ പറയുന്നു, 104 സങ്കീർത്തനം, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരാക്കും. എന്നെയും നിങ്ങളെയും കർത്താവ് രക്ഷിച്ചത് വെള്ളി കൊണ്ടല്ല, പൊണ്ണുകൊണ്ടല്ല, ഇത് അമാനുഷികമായ ശക്തിയാൽ അതിക്രമത്തിലും പാപത്തിലും മരിച്ചിരുന്ന എന്നെയും നിങ്ങളെയും ഉയർപ്പിച്ച് പുത്രനോടുകൂടെ സ്വർഗസിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നുവെങ്കിൽ അവൻ്റെ മക്കൾ ഇവിടെ ഇരിക്കുമ്പോൾ അവരെ സഹായിക്കാനും അവരെ തട്ടിമാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ തട്ടിമാറ്റാൻ ഇന്ന് രാത്രി സ്വർഗത്തിലെ കൊടുങ്കാറ്റ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ ദേശത്തിലേക്ക് ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. കൊടുങ്കാറ്റാ വന്നത്. അത് കഴിഞ്ഞ് വായിക്കുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, ടങ്സ് ലൈക്ക് ഫയർ, തീ പോലെയുള്ള നാക്ക്, റെസ്റ്റഡ് ഓണ്ടം, അവരുടെ മേൽ പതിഞ്ഞെന്നല്ല ഇവരുടെ തലേ വന്നിരുന്നു. ചില സഭായോഗത്തിനും ഇടദിവസത്തെ യോഗത്തിനും ഒക്കെ ചെന്നിരുന്നാൽ അനക്കവും മെനക്കവും ഇല്ലാതിരിക്കുന്ന ആളിൻ്റെ തലയിലോട്ട് ഒരു കൊട്ട തീ വീണാൽ അവൻ ശരിക്കും വാ തുറക്കും. അവൻ വാ തുറക്കുക മാത്രമല്ല, അവൻ ചൂടാകുമെങ്കിൽ ഇന്ന് രാത്രി അനങ്ങാൻ മാത്രമല്ല, ഉയരത്തിലെ അഗ്നി ഇന്ന് രാത്രി നമ്മുടെ മേൽ ഇറങ്ങട്ടെ, നമ്മുടെ ശരീരങ്ങളെ അത് രൂപാന്തരപ്പെടുത്തട്ടെ, നിർജീവമായ വ്യക്തികളെയും നിർജീവമായ അവസ്ഥകളെയും മാറ്റുവാൻ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുടെ അഭിഷേകം ഇന്ന് രാത്രി ദൈവമേ എൻ്റെ മേൽ അയക്കണമെന്ന് ആഗ്രഹമുള്ളവർ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ കൈകൾ ഉയർത്തി തകർപ്പൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് അഗ്നിയാണ്. എൻ്റെ മകൻ ഓസ്ട്രേലിയയിലാണ്. ചിലപ്പോൾ വിളിച്ചു പറയാറുണ്ട്, അച്ചാച്ച ഓസ്ട്രേലിയയിൽ ഇഷ്ടം പോലെ വനമുണ്ട്. 2-3 ഇടങ്ങളിൽ ആ കാട്ടിൽ വലിയ വൻകാട്, 1000 ഏക്കർ വനമാണ്. എവിടെ നിന്നോ ചില തീപ്പൊരി വീണതാ ഇപ്പം കത്തി എരിഞ്ഞ് അതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാഗ്നിയായി ഉള്ളത്തിൽ ആളിക്കത്തിയ ദൈവത്തിൻ്റെ ജനങ്ങൾ ഇന്ന് രാത്രി കൈകൾ ഉയർത്തുന്നുവെങ്കിൽ ദൈവജനത്തിനെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ ജീവിതത്തിനെതിരെ ശത്രുവായ ശത്രു, പിശാച, ഏതെല്ലാം ആയുധങ്ങൾ നിങ്ങൾക്കെതിരെ ഉയർത്തിയെന്ന് പറഞ്ഞാലും നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഇന്ന് രാത്രി എൻ്റെ മേൽ പകർന്ന ആത്മാവിൻ്റെ അഭിഷേകമാകുന്ന ഈ അഗ്നി ലോകത്തിലെ ഒരു ശക്തിയുടെ മുൻപിൽ തലകുനിക്കുന്നതല്ല. ഹല്ലേലൂയാ. ഇതാ പെന്തക്കോസ്തിൽ നടന്നത് കേട്ടോ. പെന്തക്കോസ്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച പ്രസംഗികള് എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഈ പ്രസംഗകരുടെ കയ്യിൽ ഒരു നയ പൈസ ഇല്ലെങ്കിലും ഈ പ്രസംഗകരുടെ മധ്യേ ചിലര് പിന്മാറ്റത്തിലേക്ക് പോയിരുന്നാലും ഈ പ്രസംഗകരെ നശിപ്പിക്കാൻ ഏതെല്ലാം ശക്തി പരിശ്രമിച്ചാലും സ്വർഗത്തിലെ അഗ്നി നിന്റെ ഉള്ളിൽ ആളിക്കത്തുന്നുവെങ്കിൽ ഇതിനെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. പ്രതികൂലത്തിൻ്റെ മുൻപിൽ വഴിമാറി കൊടുക്കുന്നതല്ല പെന്തക്കോസ്തിൻ്റെ ശക്തി അല്ലേ. 64 ഒരു കർഷകൻ്റെ മകൻ എന്ന നിലയിൽ ഗ്രാമീണ ബാലകനായി ഞാൻ ഈ പുസ്തകവും എടുത്തുകൊണ്ട് എടുക്കുക മാത്രമല്ല ഉള്ളിൽ ദൈവം ഒരു അഗ്നി തന്നു, അത് അനുസരിച്ച് ഇറങ്ങി തിരിച്ചു. എൻ്റെ വീട്ടുകാർ പറഞ്ഞു, എൻ്റെ നാട്ടുകാർ പറഞ്ഞു, ഇന്ന് പാസ്റ്റർ പാപ്പിമത്തായി പറഞ്ഞത് കൊണ്ട് നീയൊക്കെ മർത്തോമാ സഭ വിട്ട് പെന്തക്കോസ്തിൽ പോയി, നിങ്ങൾ 7 പിള്ളേരാടാ, നീയാ മൂത്തത്, നീയാ ഇളയത്, 3 പെൺപിള്ളേരാ, ഇതിൻ്റെയൊക്കെ കല്യാണം നടക്കുമോ, ഉള്ള സ്ഥലമൊക്കെ വിറ്റേ നിൻ്റെ ഭാവി നടക്കത്തുള്ളൂ, ചത്താൽ കുഴിച്ചിടാൻ ശവക്കോട്ടയില്ല, പള്ളിയുമില്ല, യാക്കോബായും മർത്തോമായും വിട്ടാ നിൻ്റെ ഭാവി എന്തായിത്തീരും. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. 64 കഴിഞ്ഞു, ഇപ്പം എത്ര വർഷം, 50 കഴിഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പറയാം, ഞങ്ങളുടെ സ്ഥലത്ത് നിന്നുകൊണ്ട് പറയാം, യോവേൽ പറഞ്ഞ സൈന്യത്താലല്ല, ശക്തിയാലല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ പണമല്ല, അന്നും ഇന്നും പെന്തക്കോസ്തുകാർക്ക് ഒരു MLA ഇല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല, ഒരു മുനിസിപ്പൽ ചെയർമാൻ ഇല്ല, പക്ഷെ ഇതുവരെ നമ്മുടെ കാര്യം നടത്തി തന്നത് ലോകത്തിൻ്റെ ശക്തിയല്ല, ലോകത്തിൻ്റെ പണമല്ല, ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ ഇരിക്കുന്ന പാസ്റ്റർമാരോട് പറയട്ടെ, നിങ്ങളെ കൈക്ക് പിടിച്ച് നടത്തി പ്രസംഗത്വത്തിൻ്റെ ഘോഷത്താൽ മനുഷ്യരെ രക്ഷിക്കാൻ, നിങ്ങളെ ശുശ്രൂഷകന്മാരാക്കി തീർക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ പെന്തക്കോസ്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇതുവരെ എന്നെ നടത്തിയെങ്കിൽ ഇനിയും ഞാൻ ശക്തിയോടെ മുന്നേറുക തന്നെ ചെയ്യും. ഇതാണ് പെന്തക്കോസ്ത്. അത് യോവൽ മുഖാന്തരം പറഞ്ഞതാണ്. ഒരു കൊച്ചു കുടുംബത്തെ കുറിച്ചല്ല, ഒരു കൊച്ചു രാജ്യമല്ല, തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള സ്ഥലമേ ഉള്ളൂ ആധുനിക ഇസ്രായേലിന്. ആ കൊച്ചു രാജ്യമാ, ചുരുക്കം ചില ആളുകളെ ഉള്ളൂ. നിങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞവരാണെങ്കിലും ശരി, ഗീദയോൻ വലിയ സൈന്യത്തോടെ പോരാടാൻ പോയത് അവൻ്റെ ആയുധത്തിൻ്റെ ശക്തി കൊണ്ടല്ല, തീപ്പന്തം തെളിയിച്ചു, കുടം ഉടച്ചു. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും എടുക്കാൻ ന്യൂനപക്ഷമേ ഉള്ളെങ്കിലും എൻ്റെ ദൈവം നമുക്ക് വിജയം തരുന്നവനാണ്. അവസാനമായിട്ട് പറയുന്ന ഈ പകർച്ച എന്താണ്? ഇതൊരു മഴയോടുള്ള സാദൃശ്യത്തിലാണ്. ഐ വിൽ പോർ ഔട്ട് മൈ സ്പിരിറ്റ്. എൻ്റെ യേശു പറഞ്ഞു, യോഹന്നാൻ 7, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. അന്ന് ഒരു ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് പറഞ്ഞത്. പെന്തക്കോസ്ത് നാളല്ല, കൂടാരപ്പെരുന്നാൾ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരും. ശീലോഹാംകുളത്തിൽ നിന്ന് കുടത്തിൽ കൊണ്ടുപോയ വെള്ളം കുടിക്കുന്നവനെ വീണ്ടും ദാഹിക്കും. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുവാനിടയാകും. ഇത്രയും ചെറിയ കൈവഴികളായ തോടുകൾ ഒരുമിച്ച് ചേർന്നാൽ ഗംഗാനദിയേക്കാൾ ശക്തിയായ വലിയ ഒരു സമുദ്രം പോലെയുള്ള മഹാനദിയാണ്. ഇവിടെ ഇരിക്കുന്നവരുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ചവരെ, ആത്മനിറവ് പ്രാപിച്ചവരെ എത്ര പേരുണ്ട്? കൈകളൊന്നും ഉയർത്താമോ? ഇത്രയും തോടുകൾ ഒരുമിച്ച് ചേർന്നാൽ ഇത് വലിയൊരു നദിയായി തീരും കേട്ടോ. യെസക്കിയേൽ ഒരു നദി കണ്ടു. എന്താ? നരിയാണിയോളമായി, മുട്ടോളമായി, അരയോളമായി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ ജലാശയമായി തീർന്നെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന ഈ ഗ്രൗണ്ടിൽ കൂടെ ജീവജലനദി ഒഴുകട്ടെ, നമ്മുടെ കൈകളൊക്കെ ചലിക്കട്ടെ, നമ്മുടെ നാവുകൾ അനങ്ങട്ടെ. പരിശുദ്ധാത്മ ശക്തി വന്നപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വേദന അറിയുവാൻ, നിന്റെ കഷ്ടത മാറ്റുവാൻ, നിന്റെ രോഗം മാറ്റുവാൻ, നിന്നെ സഹായിക്കാൻ ഇറങ്ങി വന്ന ദൈവത്തോട് ഇന്ന് രാത്രി അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നവരെ, അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മനദി ഇവിടെ ഒഴുകട്ടെ, നമ്മുടെ കൈകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കുമെങ്കിൽ ജീവിതത്തിൽ നിരാശയും കഷ്ടതയും ബലഹീനതയും രോഗവുമാണെങ്കിൽ ഇന്ന് രാത്രി ഉയരത്തിലെ ശക്തി മാത്രമല്ല, ആത്മനദിയിൽ നീന്തിക്കളിക്കുന്ന, ആത്മനദിയിൽ കരങ്ങൾ ചലിക്കുന്ന, ആത്മനദിയിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ്യാ. വരണ്ട അവസ്ഥ മാറട്ടെ. യെശയ്യാവ് പറയുന്നുണ്ട് 32-ാം അധ്യായത്തിൽ, ഉയരത്തിൽ നിന്ന് നമ്മുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ പകരുവോളം തന്നെ. ഈ പകരുക എന്ന് പറഞ്ഞാൽ ഇടവപ്പാതിക്കോ തുലാവർഷത്തിനോ ഇടിച്ചു പെയ്യുന്ന മഴ പോലെയാണ്. ഈ മഴയുടെ വെള്ളത്തിൻ്റെ ശക്തി ആർക്കെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റുമോ? നമ്മുടെ ഈ ഗ്രൗണ്ട് മൊത്തം വെള്ളം കൊണ്ട് മുങ്ങി ഒരു വർഷം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ 148-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വർഗാദി സ്വർഗവും മീതയുള്ള വെള്ളവും ദൈവത്തെ സ്തുതിക്കട്ടെ. ആകാശത്തിൽ വെള്ളമുണ്ടോ? ബാംഗ്ലൂരിൽ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ ജമ്മു കാശ്മീരിലെ ഒരു പാസ്റ്റർ അവിടെ പറഞ്ഞു, അവിടെ ഭയങ്കര വെള്ളപ്പൊക്കമാണ്. എന്താ? മേഘസ്ഫോടനമെന്ന. ഇവിടെ ഒരു തുള്ളി മഴയും പെയ്യണ്ട, ദൈവം ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ ഇന്ന് രാത്രി ആകാശത്തിൻ്റെ ഫ്ലഡ് ഗേറ്റ്സ് തുറക്കും. ഇവിടെ താഴെ നിന്നുള്ളതല്ല, ഇത് ഉയരത്തിലെ ശക്തിയാണെങ്കിൽ എന്താ? അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഇതുവരെ ഒന്നും നടക്കത്തില്ല, ഒരു ചെടിയും കിളിർക്കത്തില്ല, ഇവിടെ ഒന്നും വളരത്തില്ല, ഈ സഭ വളരത്തില്ല, ഈ ശുശ്രൂഷകൻ വ്യത്യാസപ്പെടത്തില്ല എന്ന് നിങ്ങളെക്കുറിച്ച് ആര് വിധി എഴുതിയാലും മേഘസ്ഫോടനം നിമിത്തം വെള്ളപ്പൊക്കം വരുന്നെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ കൈകൾ ചലിക്കുന്നത് കൊണ്ടല്ല, ഉയരത്തിലെ ശക്തി, ഉയരത്തിലെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി അനുഭവിപ്പാൻ ആഗ്രഹമുള്ളവർ, ആവശ്യമുള്ളവർ അനങ്ങാതല്ലിരിക്കേണ്ട, നിങ്ങളുടെ കൈകളൊന്ന് ഉയരട്ടെ, ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് പകർച്ച. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇത് യോവേൽ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. എന്താ യോവേൽ പറഞ്ഞത്? യോവേൽ 2:28 മുതൽ പറയുന്നു, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. എപ്പോഴാ? വടക്കു നിന്നുള്ള ശത്രുവിനെ മാറ്റും. കേരളത്തിലും വടക്കു നിന്നല്ലേ ഈ പൊല്ലാപ്പെല്ലാം വരുന്നത്? എല്ലാ തീരുമാനവും ന്യൂഡൽഹിയിൽ നിന്നാണ് വരുന്നത്, വടക്കു നിന്ന് അല്ലേ. ഇന്ത്യ ആക്രമിക്കാൻ വന്നതും വടക്കു നിന്ന, നിയമങ്ങൾ വരുന്നതും വടക്കു നിന്ന. കർത്താവ് പറഞ്ഞു, തുള്ളനും പച്ചപ്പുഴുവും വെട്ടുക്കിളിയും തിന്ന് ശേഷിപ്പിച്ച സംവത്സരമാ. റബ്ബറിനും വില കുറഞ്ഞു. 220 രൂപയുടെ വിലയുണ്ടായിരുന്ന റബ്ബറിന് ഇപ്പോഴ് താഴെ വന്ന് നിൽക്കുക. ഈ കൃഷിനാശം, ഈ തകർച്ചകളൊക്കെ മാറ്റാൻ ആരെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിൽ എല്ലാ ദിവസവും പോയി വന്നാലും കാര്യം നടക്കത്തില്ല. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തിൻ്റെ തെരുവിധിയിലേക്ക് നടന്നിറങ്ങിയ നസറേനായ യേശു ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിലേക്ക്, ഈ വീട്ടിലേക്ക്, ഇവിടേക്ക് ഇറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്താൻ പോകുകയാണ്. നന്നായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴും തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് പകരം ഞാൻ സമൃദ്ധി തരും. എന്താണ്? എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകയില്ല. അതാ യോവേൽ പറഞ്ഞത്. ഇന്ന് രാത്രി ലജ്ജാഭാരം നിമിത്തം, രോഗം നിമിത്തം, കഷ്ടത നിമിത്തം, പരാജയം നിമിത്തം മറ്റുള്ളവരുടെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കാൻ കഴിയാത്തവരോട് പറയുന്നു, ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കും. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. യേശു സ്വർഗത്തിൽ ചെന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ ദൈവം അയക്കാമെന്ന് വാഗ്ദത്തം പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ രുചിയാണ് അന്യഭാഷയെങ്കിൽ ഇന്ന് ആ രുചി പറ്റിയവര് ദൈവത്തിനൊരു സ്തോത്രം കയറ്റട്ടെ. പെന്തക്കോസ്തിൻ്റെ ശക്തി പകർന്നാൽ പാപ്പിമത്തായിരിക്കും ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ തീർച്ചയായിട്ടും സമയം തന്നിരിക്കും. എത്ര നദി ഒഴുകിയാലും 8 മണിയാകുമ്പോൾ ഇത് തടഞ്ഞു നിർത്തിയിരിക്കും. പെന്തക്കോസ്തിൻ്റെ ശക്തി വന്നാൽ എന്തൊക്കെയാ, വാട്ട് ആർ ദ ഡിഫറൻറ്റ് റിയാക്ഷൻസ്, എന്തൊക്കെയാ? ഒരു കൂട്ടം ഭ്രമിച്ചു പോയി എന്നാണ് അല്ലേ, അമ്പരന്ന് പോയി. ഒരു നല്ല കൊല്ലിയാൻ മിന്നിയാൽ പേടിക്കാത്തവരാരാ? ആരാ പേടിക്കാത്തത്? ഇടി വെട്ടിയാൽ ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരൻ എൻ്റെ ദൈവമേ എന്ന് പറയും. ഞങ്ങൾ പെന്തക്കോസ്തിനെ കുറിച്ച് പറയുന്നെങ്കിലും ഞാൻ പുനലൂർ നിവാസിയ, വർഷങ്ങളായി താമസിക്കുന്ന പുനലൂരും ചുറ്റുപാടും ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ ശബ്ദം നിങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നിരാശയുടെയും അവസ്ഥയാണ്, അടിമത്വമാണ്. വീട്ടിൽ സ്വസ്ഥതയില്ല, ആശുപത്രികളിൽ തന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. നാളുകളായി നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി പറയട്ടെ, ദൈവം ഞങ്ങളെ സന്ദർശിക്കാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. യേശു ഗലീലയിൽ കൂടെ ആ നാട്ടിൽ കൂടെ സന്ദർശിച്ചപ്പോഴെന്താ പറഞ്ഞത്? ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ട് ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പുനലൂർ നിവാസികളെ, ടൗണിൽ പാർക്കുന്ന വ്യാപാരികളെ, കടക്കണിയാൽ വലയുന്നവരെ, ബിസിനസ്സിൽ തകർന്നവരോട് പറയട്ടെ, ഇന്ന് രാത്രി നിങ്ങൾക്കൊരു പുത്തൻ ആരംഭം നൽകുവാൻ യേശു നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. പെന്തക്കോസ്തിൻ്റെ ശക്തി. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പാപത്തിൻ്റെ കുറ്റബോധം മനസ്സിൽ നിന്നും മാറ്റും. പാപത്തിൻ്റെ ശിക്ഷ ജീവിതത്തിൽ നിന്നും മാറ്റും. പാപത്തിൻ്റെ തകർച്ച ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ശക്തി. നിങ്ങളുടെ പേരെന്തായിരുന്നാലും എനിക്ക് പ്രശ്നമല്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ പേരെന്തുമായിക്കൊള്ളട്ടെ, എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഏത് ജാതിയാകട്ടെ മതമാകട്ടെ നിങ്ങളുടെ പേര് മാറ്റണ്ട. ഇന്ന് രാത്രി നിങ്ങളുടെ നിലവിളിയിൽ നിന്ന് യേശുവിനെ വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങളുടെ കിടക്കമുറിയിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, തെരുവീതിയിൽ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി വരും. പേടിച്ചുപോയി, ഇടിവെട്ടിയാൽ പേടിക്കാത്ത ആരാ? പെന്തക്കോസുകാരനും പേടിക്കും, അല്ലാത്തവനും പേടിക്കും, സകലരും പേടിക്കും. ഭയമാ, ഇത് കേട്ടോ, അന്നേരമാ പറയുന്നത്. വാട്ട് വിൽ ഹാപ്പൻ, ഇതിൻ്റെ അർത്ഥം എന്താ? അതാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. വേറൊരു പ്രതികരണം, അനദർ റിയാക്ഷൻ, കുടിയന്മാർ പറഞ്ഞു, ഇവർ വീഞ്ഞ് കുടിച്ച് ഇരിക്കുന്നവരാ. പത്രോസിൻ്റെ മറുപടി, പകൽ 3 നേരം എന്ന് പറഞ്ഞാൽ രാവിലെ 9 ആയിട്ടുള്ളൂ. കള്ളിഷാപ്പൊന്നും ആ കാലത്ത് 9 തുറക്കത്തില്ല. ഇന്ന് കേരളത്തിലെ പല കള്ളിഷാപ്പും അടച്ചു. ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നാലും ആര് നിയമം കൊണ്ടുവന്നാലും ഇതൊന്നും പൂട്ടാൻ പോകുന്നില്ല. പക്ഷേ മദ്യപാനികളുടെ ഉള്ളത്തിലേക്ക് ഉയരത്തിലെ വീഞ്ഞിറങ്ങിയാൽ കള്ളിഷാപ്പൊക്കെ തനിയെ പൂട്ടും കേട്ടോ, ബാറുകളൊക്കെ തനിയെ പൂട്ടും. വി എം സുധീരൻ, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റും, ഞാനും വേറെ ചിലരും കൂടെ ഒക്കെ തിരുവനന്തപുരത്തൊരു ചെറിയ പ്രസംഗത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ വി എം സുധീരൻ സാറിനോട് പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. സ്തോത്രം. മദ്യപാനിയെ മദ്യത്തിൽ നിന്ന് വിടുവിക്കാൻ, മദ്യപന്മാരുടെ കുടുംബങ്ങൾ തകരുകയല്ലേ? ഇന്ന് രാത്രി ദേശവാസികളോട് പറയട്ടെ, സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്ത പെന്തക്കോസ്തുകാരെ പോലെ ഒരു മതവിഭാഗവുമില്ല. മദ്യപാനിയെ മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ച് അവൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റി സ്വർഗസ്ഥലത്തിൽ ഇരുത്തുന്ന യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നിങ്ങൾ പരിഹസിച്ചേക്കാം, ചിലർ പരിഹസിക്കട്ടെ, എന്നെ കളിയാക്കിയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അന്യഭാഷാ ഭാഷണം നിർത്തത്തില്ല കേട്ടോ. ഇന്ന് രാത്രി അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ട, ഇത് ഉയരത്തിലെ ശക്തിയാകിയാൽ ദൈവത്തിന് സ്തോത്രം. വേറെ ചിലർ ഇതിനെ തട്ടാൻ നോക്കി, ഗമാലിയേല് തുടങ്ങിയവർ പറഞ്ഞു, എന്താ പറഞ്ഞത്, പൗലോസിനെയും ക്രിസ്ത്യാനിയും ഒക്കെ തട്ടാനും വെട്ടാനും ഒക്കെ ചെന്ന സമയത്ത് പറഞ്ഞത്, ദൈവികമാണെങ്കിൽ തകർക്കാൻ പറ്റത്തില്ല, മാനുഷികമാണെങ്കിൽ നിലകൊള്ളും. പെന്തക്കോസ്തിൻ്റെ ശക്തിയുടെ വേറെ പ്രതികരണം എന്താ? പീഡിപ്പിക്കാൻ തുടങ്ങി. ഇന്നും ക്രിസ്ത്യാനിക്ക് പീഡയില്ലേ? ഞാനും ഇവിടെ ഇരിക്കുന്ന സകലരും ഭാരതീയ പൗരന്മാരാണ്. നേരത്തെ ചിന്തയുണ്ടായിരുന്നു, ഇത് അമേരിക്കൻ മതമാണ്, വെള്ളക്കാരൊക്കെ ഇവിടെ വരുന്നു, ഇതിനകത്തിരിക്കുന്നവരെല്ലാം മലയാളികളാ, ഞങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുള്ളവരാണ്, പൗരത്വമുള്ളവരാണ്. അമേരിക്കക്കാരനോ വിദേശക്കാരനോ ഇവിടെ വരരുതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിയമം കൊണ്ട് തടയാം. പരിശുദ്ധാത്മാവിനെ തടയാൻ ലോകത്തിലെ ഒരു നിയമത്തിനും സാധ്യമല്ല. ഇത് ഉയരത്തിലെ ശക്തിയാകിയാൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ പീഡ വരാം, പക്ഷെ എന്ത് സംഭവിച്ചു? ക്രിസ്ത്യാനികളെ തല്ലുവാനും കുലനിശ്വസിച്ചുകൊണ്ട് ഇവരുടെ ചീറ്റൽ കേട്ടാൽ തന്നെ നമ്മൾ തട്ടിപ്പോകുമെന്ന അതിൻ്റെ അർത്ഥം. കുലനിശ്വസിച്ചുകൊണ്ട് അധികാരപത്രം വാങ്ങിക്കൊണ്ട് പോയ ശൗലിനെ ഉയരത്തിൽ നിന്നൊരു വെളിച്ചം മിന്നിയപ്പോൾ അവൻ താഴെ വീണു. ഇവിടെ പറയുന്നു, പീഡിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ഞങ്ങൾക്ക് വിഷമമില്ല, നിങ്ങളെ യേശു തൊടുന്ന ഒരു ദിവസം വരുന്നു കേട്ടോ. അത് മറന്നു പോകരുത്. വ്യത്യസ്ത പ്രതികരണം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കാം. ഒന്ന് പറഞ്ഞു, ആരാ പ്രവചിക്കുന്നത്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന. പെന്തക്കോസ്തിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത് പ്രവചനം നിമിത്തമല്ലേ? എന്താ പ്രവചനം? നിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്, നിന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നവനാണ്. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്നവനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ തകർച്ച ഞാൻ മാറ്റാൻ പോകുകയാണ്. പ്രവചനം ആശ്വാസത്തിനാണ്, ആത്മീയ വർധനവിനാണ്, നിന്റെ ജീവിതത്തിലെ കുറ്റങ്ങളെ വെളിപ്പെടുത്തുന്നതിനാണ്. പല ആളുകളും പെന്തക്കോസ്തിലേക്ക് വരുമ്പോൾ വന്നിട്ടുള്ളത് പലതും ദൈവം അവരോട് അരളി ചെയ്തത് കൊണ്ടാണ് അല്ലേ? കഴുതയെ കാണാതെ പോയ ശൗല്, അവൻ കഴുതയെ തേടി ഇറങ്ങിയ, പക്ഷേ ശമുവേൽ പറഞ്ഞു, കഴുത തിരിച്ചു ചെല്ലും, പക്ഷെ നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ചില നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എൻ്റെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ശക്തരായി നിങ്ങളുടെ തകർച്ചയെ മാറ്റാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്നുള്ള വാഗ്ദത്തം ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ അത് ഉയർച്ചയായി തീരട്ടെ. നിങ്ങളെ ആരെങ്കിലും ക്രൂശിച്ചാൽ ഓർത്തുകൊള്ളണം, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, പിന്നാര യൗവനക്കാര് ദർശനം ദർശിക്കും. യൗവനക്കാർ മാത്രമല്ല വൃദ്ധന്മാരും. യാക്കോബിനോട് 1:46 ദൈവൻ രാത്രി ദർശനങ്ങളിൽ യാക്കോബിനൊരു ദർശനത്തിൽ കൂടെ പറഞ്ഞു, യാക്കോബേ നിനക്ക് വയസ്സ് 130 നീ ഇവിടെ അസ്തമിക്കുമെന്ന് കരുതണ്ട, നിനക്ക് മുൻപേ ഞാൻ യോസഫിനെ അയച്ചിട്ടുണ്ട്. നിന്റെ പട്ടിണി മാറാൻ പോവുകയാണ്, നിന്റെ ക്ഷാമം മാറാൻ പോവുകയാണ്, നിന്റെ മക്കളൊക്കെ ആട്ടിടയന്മാരായിട്ടല്ല, ദൈവം അവരെ ഉയർത്താൻ പോവുകയാണ്. തിരുവായ് കൊണ്ട് അരളി ചെയ്യുന്നത് ദൈവം തൃക്കൈ കൊണ്ട് നിവർത്തിക്കട്ടെ. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ഭാവിയെക്കുറിച്ചൊരു ദർശനം തരട്ടെ. ഞാനിവിടെ അസ്തമിക്കാനല്ല വന്നത്. പാസ്റ്റർമാരെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ അസ്തമിക്കത്തില്ല. 130 വയസ്സിൽ യാക്കോബിനെ ദൈവം ഉണർത്തി അവനെ കയറ്റിക്കൊണ്ടുപോകുവാൻ രഥങ്ങളെ അയച്ച ചിത്രം ദൈവത്തിൻ്റെ പരിപാടിയിൽ വന്നെങ്കിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം ഉയർത്തുവാൻ തൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരെ കൈകൾ ഉയർത്തി കൈകളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആത്മശക്തി ഇവിടെ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മ നദി ഇവിടെ ഒഴുകട്ടെ. ദർശനങ്ങൾ കാണട്ടെ. കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയാ. പിന്നെ പറയുന്നു, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും സഹോദരിമാരെ, ചില സഭക്കാർ, സഭക്കാരുടെ പേര് പറയുന്നില്ല, സ്ത്രീകൾ സഭയെ മിണ്ടാതിരിക്കട്ടെ. മിണ്ടാതിരിക്കുന്നതുകൊണ്ട് ആ സഭയൊന്നും വളരുന്നില്ല. പക്ഷേ പെന്തക്കോസ്റ്റ് സഭകൾ പലതും വളരാൻ കാരണം കണ്ണുനീരൊഴുക്കി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ കുറേ സഹോദരിമാരെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് പറയാം, എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാം. ഇവിടെ ഇരിക്കുന്ന ദാസിമാരെ, ദൈവദാസിമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ പട്ടിണിയുടെയും ഞെരുക്കത്തിൻ്റെയും മധ്യത്തിൽ ശുശ്രൂഷയില് ഒരു നേരം ആഹാരം കഴിക്കാനില്ലാതിരുന്ന വേളയിലും ഉപവസിച്ച് പ്രാർത്ഥിച്ചതിനാൽ കണ്ണുനീരിനെ കാണുക മാത്രമല്ല, ദൈവം ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയെന്ന് വിശ്വസിക്കുന്നവർ കൈകളുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിനെ പകരും. പിന്നെ പറയുന്നു, അത്ഭുതങ്ങളും നടക്കും. ആകാശത്ത് അത്ഭുതം, ഭൂമിയിൽ അടയാളം അല്ലേ? ആകാശത്തെ അത്ഭുതം പ്രവൃത്തി 2:1 ഇടിമുഴക്കം ഉണ്ടായി. മേഘസ്ഫോടനം മാത്രമല്ല, ഇന്നത്തെ പത്രത്തിൽ കണ്ട് തിരയൊക്കെ ഇളകുകയാണ്. ഞാനും ജീവിക്കുന്നത് അന്ത്യകാലമാണ്. എന്നെയും നിങ്ങളെയും രക്ഷിച്ച യേശു തമ്പുരാൻ എത്രയും വേഗം മടങ്ങി വരാറിടയായി, മടങ്ങി വരാനിടയാകും. ദൈവം തന്നെ ജനത്തെ സന്ദർശിക്കുന്ന ഒരു ദിവസം എത്രയും വേഗം ആസന്നമാകാൻ പോയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ പ്രവചനം, ദർശനം, വെളിപ്പാട്, ഇതിൻ്റെ ലക്ഷ്യം എന്താ? സഭ വളരണം. 1-ാം നൂറ്റാണ്ടിലെ സഭ വളർന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ? പ്രാർത്ഥനയിൽ നിന്നാണ് ഉണർവുണ്ടായത്. പാസ്റ്റർമാരെ, നിങ്ങളുടെ ഓരോ സഭകളിലും ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, പെന്തക്കോസ്തു നാളിൽ 15 ഭാഷാ വിഭാഗത്തിൽ നിന്നുള്ളവർ യെരുശലേമിൽ വന്ന ശേഷം മടങ്ങിപ്പോയപ്പോൾ കാട്ടുതീ പോലെ ഇത് പടർന്ന് പന്തലിച്ചെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവദാസന്മാരെ ഇന്ന് രാത്രി ദൈവം അഗ്നി കഷണങ്ങളാക്കി മാറ്റട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, എന്താ കർത്താവ് പറഞ്ഞത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങൾ യേശുവിൻ്റെ കരങ്ങളായി മാറട്ടെ. ഇന്ന് രാത്രി ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ വസിക്കുന്നതിനാൽ അടുത്ത ദിവസം മുതൽ ഞാൻ എൻ്റെ സഭയിലേക്ക് പോയി ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ പ്രവർത്തനത്താൽ രോഗികൾ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കാൻ കഴിവുള്ളവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. ആവർത്തന വിരസതയായി കണക്കാക്കരുത്. 2013 ഒക്ടോബർ 31 ബോംബെയിൽ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് എന്നെ പോയത്, എന്നെ നിങ്ങൾ പലരും കണ്ടു. ഡോക്ടർ പറഞ്ഞു, എന്താ ഇദ്ദേഹം എഴുന്നേറ്റ് നടക്കുമോ എന്നറിഞ്ഞുകൂടാ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ കാരണമെന്താ? ദൈവത്തിൻ്റെ ശക്തി എന്നെ സൗഖ്യമാക്കിയതുകൊണ്ട്. പാസ്റ്റർമാരെ, നിങ്ങളെ സൗഖ്യമാക്കാൻ ആ ശക്തി ഇവിടെ വ്യാപരിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഒരു നിമിഷം നിങ്ങളുടെ കൈകളൊന്ന് ഉയർത്തിക്കാട്ടെ. ആത്മാവിൽ നിറഞ്ഞവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വലിയൊരു മുഴക്കം ഇവിടെയുണ്ട്. ആത്മനദി ഇവിടെ ഒഴുകുകയാണ്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ നിങ്ങളുടെ മേൽ പ്രത്യക്ഷമായി. ഒരിക്കലെങ്കിലും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചവർ ഇന്ന് രാത്രി രണ്ട് കൈകളും ഉയർത്തി വായി തുറന്ന് ഉച്ചത്തിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവിടെ ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നദി ഇവിടെ ഒഴുകട്ടെ. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ ഇരിക്കുന്ന രോഗികളുടെ മേൽ യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. കൈകൾ ഉയർത്തിയവർ ഒരു നിമിഷമൊന്നും എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാം. ഈ ജീവജല നദി ഇവിടെ ഒന്ന് ഒഴുകട്ടെ. ആരും കൈകൾ താഴ്ത്തി ഇടരുത്, കൈകൾ ഉയർത്തി വായി തുറന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരൊറ്റ വ്യക്തിയുടെ മേലും ഇന്ന് രാത്രി ശക്തി വരാതിരിക്കരുത്. ഇതുവരെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാത്തവരെ, വാഗ്ദത്തം നിങ്ങൾക്കാണ്, നിങ്ങളുടെ മക്കൾക്കാണ്. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി. ഈ പന്തലിൽ അങ്ങോളം ഇങ്ങോളം വ്യാപരിക്കുന്നുണ്ട്, ജീവജല നദി ഒഴുകുന്നുണ്ട്. ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കട്ടെ, കൈകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗത്തെ മാറ്റുവാൻ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. വലിയ മുഴക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. കൈപ്പത്തി പോലെയുള്ള മേഘമല്ല, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ആത്മശക്തി, ആത്മ നിറവ് ശുശ്രൂഷകളെ രൂപാന്തരപ്പെടുത്തട്ടെ. യേശുവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ 2015 December 31 മുൻപ് എന്റെ മുൻപിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാരെ നിങ്ങളുടെ സഭയിൽ ദൈവം വലിയൊരു വർധന തരാൻ പോകുകയാണ്. എന്റെ മുൻപിൽ നിൽക്കുന്ന നിങ്ങളുടെ കരങ്ങളെ കർത്താവ് തൊടാൻ പോകുകയാണ്. ഇത് ഉയരത്തിലെ ശക്തിയാണ്, ഇത് കൊടുങ്കാറ്റാണ്. നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. രോഗം നിന്നെ തകർക്കത്തില്ല. പിശാചിന്റെ ശക്തികളെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് അധികാരം തന്നിരിക്കുന്നു. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മനദി ഇവിടെ ഒഴുകട്ടെ, ആത്മശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. വഴിയരികിൽ നിൽക്കുന്നവരെ യേശു നിങ്ങളെ രക്ഷിക്കട്ടെ. നിങ്ങൾ നിരാശിതരാകണ്ട, നിങ്ങൾ മരിക്കണ്ട. രോഗിയെ സൗഖ്യമാക്കാൻ യേശു ഞങ്ങളുടെ മധ്യേ വന്നിട്ടുണ്ട്. അവൻ രാജാധിരാജാവാണ്, അവൻ കർത്താധി കർത്താവാണ്. അത്ഭുതങ്ങൾ ഇന്ന് രാത്രി നടക്കട്ടെ, അടയാളങ്ങൾ ഇന്ന് രാത്രി നടക്കട്ടെ. നീ വീട്ടിൽ ചെല്ലുമ്പോൾ രോഗിയായി കിടക്കുന്നവർ സൗഖ്യത്തോടെ എഴുന്നേക്കട്ടെ. ഇന്ന മണിക്കൂറിൽ ദൈവം വിടുവിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഷുഗർ അധരം തര ബൗഡ ഷിക, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതങ്ങോളം ഇങ്ങോളം ഈ നദി ഒഴുകട്ടെ. കരങ്ങളെ ചലിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിനെതിരെ എന്തെല്ലാം അന്ധകാര ശക്തികളോ മന്ത്രവാദമുണ്ടോ അതിന്റെ അടിത്തറകളെ ദൈവം ഇളക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. അത്ഭുതങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ഇനിയും നിങ്ങൾ എഴുന്നേൽക്കുകയില്ല എന്ന് നിങ്ങളെ കുറിച്ച് വിധി പറഞ്ഞവരുടെ മുൻപാകെ നിങ്ങൾ കൈകൾ ഉയർത്തി, കൈകൾ നീട്ടി ദൈവ സൗഖ്യത്തിന് അത്ഭുതങ്ങളായി അടയാളങ്ങളായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഗ്ലോറി. ഒരു നിമിഷം കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. എനിക്ക് ഈ ശക്തി വേണം. ദൈവം എന്റെ ശുശ്രൂഷയെ വ്യത്യാസപ്പെടുത്തും, എന്റെ ജീവിതത്തിന്റെ തകർച്ചകളെ മാറ്റും എന്ന് വിശ്വസിക്കുന്നവർ കൈകൾ നിങ്ങൾ ഉയർത്തി, അത് വിശ്വസിക്കുന്നവർ രണ്ട് കൈകളൊന്ന് ഉയർത്തിയാൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രവചനത്തിന്റെ ആത്മാവിൽ തിരുവായി കൊണ്ട് അരളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൈകൾ ഉയർത്തിയ നിന്റെ ജനത്തിന്റെ മേൽ പകരണം. വിശ്വാസത്താൽ ഞങ്ങൾ വിടുതൽ അവകാശപ്പെടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇടിമുഴക്കം പോലെ വായി തുറന്നൊരു ഹല്ലേലൂയ പറയാം അല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനങ്ങൾ അതാത് സ്ഥാനങ്ങളിലിരിക്കും.